There is a law in our dealings with God, which if we obey, we get the benefit of.
ദൈവവുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകളിൽ ഒരു പ്രത്യേക പ്രമാണമുണ്ട്. നാം ആ ദൈവത്തിന്റെ പ്രമാണ നിയമത്തെ അനുസരിച്ചാൽ അതുകൊണ്ടുള്ള അനുഗ്രഹം പ്രയോജനം നമുക്കുണ്ടാവും.
And that is described in Jeremiah chapter 29.
യിരമ്യാവിന്റെ പ്രവചനം 29-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
And Verse 13. You will seek me and find me when you search for me with all your heart.
നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും.
So when we talk about a wholehearted believer, it's someone who is seeking God with all his heart for God's best in his life.
പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്ന ഒരുവൻ എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഹൃദയത്തിൽ വാഞ്ചയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവൻ എന്നാണ്.
When Jesus was on earth, people came to him for many reasons.
യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കൊണ്ട് ആളുകൾ അവന്റെ അടുക്കൽ വന്നു.
Some who came only for healing.
ചിലർ യേശുവിന്റെ അടുക്കൽ വന്നത് രോഗസൌഖ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു.
He gave them healing.
കർത്താവ് അവരെ സൗഖ്യമാക്കുകയും ചെയ്തു.
And he did not tell them after that now you must accept me as your Lord or any such thing.
സൗഖ്യമായ ആരോടും തന്നെ കർത്താവ് പറഞ്ഞില്ല, നീ സൗഖ്യമായല്ലോ, ഇനിയും എന്നെ നിന്റെ ജീവിതത്തിന്റെ കർത്താവായി അംഗീകരിക്കണം എന്ന്.
Why was that?
എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്?
Didn't the Lord care for those people that they should not go to hell?
അങ്ങനെ സൗഖ്യം പ്രാപിച്ചവർ നരകത്തിലേക്ക് പോകരുത് എന്ന് കർത്താവിന് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ?
No, it's because of this law.
അതല്ല അതിന്റെ കാരണം. ഈ പറഞ്ഞ ഞാനിപ്പോൾ യിരമ്യാവിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ച ആ പ്രമാണം ദൈവത്തിന്റെ പ്രമാണമായതുകൊണ്ടാണ്.
God gives man complete freedom.
ദൈവം ഓരോ മനുഷ്യനും പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്.
And he will not force a man to take what he doesn't want.
ഏതൊരു മനുഷ്യനും അവനെ ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്ത കാര്യം ദൈവം ആരുടെ മേലും കെട്ടിയേൽപ്പിക്കുകയില്ല.
And when God sees a man choosing something wrong, he allows him to choose it.
ദൈവം ഏതെങ്കിലും ഒരു മനുഷ്യൻ തെറ്റായിരിക്കുന്ന ഒരു മാർഗം ഒരു വഴി തിരഞ്ഞെടുക്കുന്നു എന്ന് കാണുമ്പോൾ ദൈവം അവന് കൊടുത്ത സ്വാതന്ത്ര്യത്തെ തടയുന്നില്ല, ദൈവം അത് അനുവദിക്കുന്നു.
If God were to stop him there, he would be taking away his free will.
അങ്ങനെ തെറ്റായിരിക്കുന്ന ഒരു വഴി തിരഞ്ഞെടുക്കുന്നവനെ ദൈവം തടയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയേണ്ടി വരും, ദൈവം അവന് നൽകിയ അവന്റെ ഇച്ഛാശക്തിയുള്ള സ്വാതന്ത്ര്യം ദൈവം തിരികെ എടുക്കുകയാണ്.
We can also say that it is God who allows Satan to come and tempt God's children.
കർത്താവിന്റെ മക്കളെ പരീക്ഷിക്കുവാൻ ദൈവം തന്നെയാണ് പിശാചിനെ അനുവദിക്കുന്നത് എന്നുള്ള സത്യവും നാം അറിയാം.
God doesn't tempt anybody. That's clear in scripture.
ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, ദൈവമല്ല നേരിട്ട് പരീക്ഷിക്കുന്നത്.
God allows his children to be tempted in many ways.
എന്നാൽ കർത്താവ് അവിടുത്തെ മക്കളെ വിവിധ നിലകളിൽ പരീക്ഷിക്കപ്പെടുവാൻ അനുവദിക്കുന്നു എന്നുള്ളത് സത്യമാണ്.
And the clearest example of that is the Garden of Eden.
അതിന്റെ ഏറ്റവും വ്യക്തമായിരിക്കുന്ന തെളിവ് തുടക്കത്തിൽ ഏദൻ തോട്ടത്തിൽ നടന്ന കാര്യമാണ്.
When God saw the devil going into the Garden of Eden, he could have stopped him, but he didn't stop him.
ഏദൻ തോട്ടത്തിൽ അവയെ പരീക്ഷിക്കുവാൻ പിശാച് പാമ്പിന്റെ രൂപത്തിൽ നീങ്ങുന്നത് കണ്ട ദൈവത്തിന് പിശാചിനെ തടയാമായിരുന്നു.
And God is the same today.
ദൈവത്തിന് സ്വഭാവത്തിന് മാറ്റമുണ്ടായിട്ടില്ല, ഇന്നും അവൻ അതേ സ്വഭാവമുള്ളത്.
He knew that the devil would come and destroy Adam and Eve and destroy their children and destroy their grandchildren for thousands of years.
ആയിരക്കണക്കിന് വർഷങ്ങൾ ആദാമിനെഹോയും മാത്രമല്ല അവന്റെ സന്തതി പരമ്പരയെയും നശിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് മുൻപിൽ എന്ന് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം ഹവ്വയ്ക്ക് ആ സ്വാതന്ത്ര്യം
അനുവദിച്ചത്.
പിശാചിനെ അവൻ തടഞ്ഞില്ല.
God never changes.
ദൈവത്തിന്റെ സ്വഭാവത്തിന് ഒരു വ്യത്യാസവും.
He is the same today.
ഇന്നും ദൈവം മാറ്റമില്ലാത്തവനാണ്.
When God sees the devil coming to tempt you in some way by which he knows will destroy you completely.
ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിശാച് നിങ്ങളെ നശിപ്പിക്കേണ്ടതിനായി വന്ന് പരീക്ഷിക്കുന്നത് ദൈവം കാണുമ്പോൾ,
He won't stop the devil.
പിശാചിനെ ദൈവം തടയുകയില്ല എന്ന് നാം മനസ്സിലാക്കണം.
He'll allow the devil to come and tempt you.
പിശാച് നിങ്ങളെ വന്ന് പരീക്ഷിക്കുവാൻ ദൈവം അനുവദിക്കുന്നു.
And if you yield to the devil like Eve yielded, you and your whole family will be destroyed.
ഹവ്വ പിശാചിന്റെ ആ പരീക്ഷണത്തിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നിങ്ങളും അതിന് വിധേയപ്പെട്ടാൽ നിങ്ങളെയും നിങ്ങളുടെ മുഴുവൻ കുടുംബത്തെയും നശിപ്പിക്കുന്ന ഒരു കാര്യമായി അത് തീരും.
We must learn that from Genesis chapter 3.
ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിലെ സംഭവത്തിൽ നിന്നും നാം ഈ വിലപ്പെട്ട പാഠം പഠിക്കണം.
But if you overcome that temptation,
എന്നാൽ ആ പ്രത്യേക പരീക്ഷയെ നിങ്ങൾ അതിജീവിക്കുകയാണെങ്കിൽ,
then you can have as glorious a life as Jesus himself, who also faced the devil and overcame temptation.
കർത്താവായ യേശുക്രിസ്തുവും ഭൂമിയിലായിരുന്നപ്പോൾ പിശാചിന്റെ പരീക്ഷകളെ ജയിച്ച് ജയാളിയായി തീർന്നതുപോലെ നിങ്ങൾക്കും പിശാചിനെ ജയിക്കുവാൻ സാധ്യമാണ്.
Or as the apostle Paul and many others, godly people overcame the devil and came into a wonderful life.
അപ്പോസ്തലനായ പൗലോസും അതുപോലുള്ള ദൈവഭക്തരായിരിക്കുന്ന അനേക ക്രിസ്ത്യാനികളും പിശാചിന്റെ പരീക്ഷകളെ ജയിച്ച് അനുഗ്രഹീതമായ ജീവിതത്തിലേക്ക് വന്നതുപോലെ എനിക്കും നിങ്ങൾക്കും ഒരു ജീവിതം സാധ്യമാണ്.
And when just like when you yield to the devil it destroys your whole family as well.
നിങ്ങൾ പിശാചിനെ കീഴടങ്ങുമ്പോൾ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെയും നശിപ്പിക്കുവാൻ അത് കാരണമാകുന്നതുപോലെ,
In the same way if you overcome Satan that will turn out to be a blessing to your children as well.
അതേ നിലയിൽ നിങ്ങൾ പരീക്ഷയുടെ സമയത്ത് പിശാചിനെ ജയിക്കുന്നവരാണെന്ന് വരികിൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും അത് അനുഗ്രഹ ഹേതുവായി തീരും.
Or we can say when God saw Eve putting her hand out to take that forbidden fruit.
വിലക്കപ്പെട്ട കനി പറിച്ചെടുക്കുവാനായി ഹവ്വ കൈനീട്ടുന്നത് ദൈവം കണ്ടപ്പോൾ,
He could have sent a lightning or something to stop her.
ദൈവത്തിന് വേണമെങ്കിൽ ഒരു കൊള്ളിമീൻ അയച്ച് പെട്ടെന്ന് ഹവ്വയ്ക്ക് അത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ കൊണ്ടുവരാമായിരുന്നു.
He doesn't do it.
എന്നാൽ ദൈവം അത് ചെയ്തില്ല. ഇന്നും അത് ചെയ്യുന്നു.
Today when one of God's children is driving a scooter to go and commit adultery with somebody, He doesn't give him a flat tire.
ഇന്നും കർത്താവിനെ അറിഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തി പിന്മാറ്റത്തിലായിട്ട് വ്യഭിചാരം ചെയ്യാനായിട്ട് തന്റെ വാഹനത്തിൽ സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് ദൈവം ഒരിക്കലും അവന്റെ ടയറ് പഞ്ചറാക്കുന്നില്ല.
No, he goes.
അവനെ ദൈവം പോകാൻ അനുവദിക്കുകയാണ്.
No lightning, nothing. He goes and commits adultery and comes back.
ഇടിവെട്ടി അവൻ വഴിയിൽ വീഴുന്നില്ല. അവന്റെ ടയറൊന്നും പഞ്ചറാകുന്നില്ല. അവൻ പാപം ചെയ്യുവാൻ തീരുമാനിച്ചു ദൈവം അനുവദിക്കും.
This is something that should bring a fear in our heart.
നമ്മുടെ ഹൃദയത്തിൽ ആരോഗ്യപരമായ ഒരു ഭയം ഉണ്ടാക്കേണ്ട ഒരു സത്യമാണിത്.
God will never take away anybody's free will.
ദൈവം യാതൊരു മനുഷ്യന്റെയും സ്വതന്ത്രമായ ഇച്ഛയെ തിരികെ എടുക്കുകയില്ല.
He doesn't do it before we are born again. He doesn't do it after we are born again.
നാം വീണ്ടും ജനിക്കുന്നതിന് മുൻപുള്ള നാളുകളിലും ദൈവം നമ്മുടെ സ്വതന്ത്ര ഇച്ഛയെ തടഞ്ഞില്ല. വീണ്ടും ജനിച്ചതിന് ശേഷവും നമുക്കെല്ലാം സ്വന്തം ഇച്ഛ ദൈവം നൽകിയിട്ടുണ്ട്.
Even after you are filled with the Holy Spirit, you can go and commit adultery.
നിങ്ങൾ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച വ്യക്തിയായിരിക്കാം. അതിനുശേഷവും നിങ്ങൾക്ക് നിങ്ങൾ ഇച്ഛിച്ചാൽ നിങ്ങൾക്ക് പോയി വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെടാൻ കഴിയും.
God doesn't stop anyone.
ദൈവം ആരെയും പാപത്തിൽ നിന്ന് തടയുന്നില്ല.
He respects the free will that he has given every one of us.
നാം ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന സ്വതന്ത്ര ഇച്ഛയെ ദൈവം മാനിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം.
And every day we are making choices with that free will.
ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഇച്ഛാ സ്വാതന്ത്ര്യം കൊണ്ട് ഓരോ ദിവസവും ഞാനും നിങ്ങളും ഓരോ തെരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുക.
See, if God had stopped Eve from taking that fruit,
ആ വിലക്കപ്പെട്ട ആ വൃക്ഷത്തിന്റെ ഫലം എടുക്കുന്നതിന് ദൈവം അവളെ തടഞ്ഞിരുന്നെങ്കിൽ,
or given us some paralysis every time we are going to commit some sin,
നാം ഏതെങ്കിലും ഒരു പാപത്തിലേക്ക് കൈനീട്ടുമ്പോൾ നമ്മെ തളർവാദ രോഗികളാക്കി ദൈവം തീർത്തിരുന്നെങ്കിൽ,
we would become like machines.
നാമൊക്കെ യന്ത്രമനുഷ്യരെ പോലെ ആയനെയും ദൈവമാണ് അതിന്റെ ചരട് വലിക്കുന്നത്.
God doesn't want robots. He wants children.
ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വാഞ്ച യന്ത്രമനുഷ്യരല്ല, മറിച്ച് പ്രിയപ്പെട്ട മക്കളായി നാം ജീവിക്കണമെന്ന്.
And that's why he gives us free will.
അതുകൊണ്ടാണ് ദൈവം നമുക്ക് ഈ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്.
And so with that free will, God says, whatever you sow, that is what you're going to reap in the future.
ആ സ്വതന്ത്ര ഇച്ഛ നൽകിയ ദൈവം തന്നെ ഒരു പ്രമാണം നമ്മോട് പറയുകയാണ്, മനുഷ്യ നീ വിതയ്ക്കുന്നത് എന്താണോ അത് തന്നെയാണ് നീ കൊയ്യുവാൻ പോകുന്നത്.
And in the same way he says that whatever we do in our body, we are going to get a reward one day, good or bad.
അതേ ദൈവം തന്നെയാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന്റെ തക്കവണ്ണം പ്രതിഫലം പ്രാപിപ്പാൻ നാം ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും.
And he even said something like this in Matthew chapter 12.
മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെയും ഒരു കാര്യം പറയുവാനിടയായി.
I think this is one of the verses in scripture which almost all believers do not believe.
ഞാൻ കരുതുന്നത് മിക്കവാറും എല്ലാ വിശ്വാസികളും തന്നെ അവിശ്വസിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത് എന്നാണ്.
You read it and tell me whether you believe it with all your heart or not.
ഞാൻ പറയുന്ന ഈ വചനം നിങ്ങൾ ദയവായി വായിച്ചിട്ട് പറഞ്ഞാട്ടെ, നിങ്ങൾ ഹൃദയപൂർവ്വം ഈ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നോ എന്ന്.
Matthew 12:36.
മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 36-ാം
വാക്യം. I say to you that every careless word that men shall speak, they will give an account in the day of judgment.
മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയും.
We speak thousands of words every day.
നാം ഓരോ ദിവസവും ആയിരക്കണക്കിന് വാക്കുകൾ സംസാരിക്കുന്നില്ലേ?
How many of you believers really believe that God keeps an account of every single word that you spoke every day?
കർത്താവിൽ വിശ്വസിക്കുന്ന എന്നെ ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരായി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു ദിവസം സംസാരിക്കുന്ന ഓരോ വാക്കും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്, അതിന്റെ കണക്ക് സൂക്ഷിക്കുന്നുണ്ട്. ഒരു ദിവസം നാം പറയുന്ന വാക്കുകൾക്ക് നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന്.
I tell you, 99% of born again believers don't believe.
ഞാൻ ദുഃഖത്തോടെ പറയട്ടെ, 99% വീണ്ടെണ്ണം പ്രാപിച്ച ക്രിസ്ത്യാനികളും കർത്താവിന്റെ ഈ വചനം സത്യമാണെന്ന് വിശ്വസിക്കുന്നേയില്ല.
If they did believe it, they would be very, very careful with their speech.
എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? ദൈവമക്കൾ കർത്താവിന്റെ വചനം വിശ്വസിച്ചിരുന്നെങ്കിൽ അവർ ഉച്ചരിക്കുന്ന ഓരോ പദത്തെക്കുറിച്ചും അവരതീവ ശ്രദ്ധാലുക്കളായിരുന്നേനെ.
They would control their anger.
അവരുടെ കോപത്തെ അവർ നിയന്ത്രിക്കുമായിരുന്നു.
They would control their gossip.
അവർ പരദൂഷണം പറയുന്നതിനെ കുറിച്ച് ജാഗ്രതയുള്ളവരാകുമായിരുന്നു.
And they would control their bitter words.
കൈപ്പുള്ള വാക്കുകളിൽ നിന്ന് അവരെന്നെ സ്വതന്ത്രരായി.
And the dirty jokes.
അശ്ലീല തമാശകൾ പറയുന്നതിൽ നിന്നും അവരെന്നെ വിടുതൽ പ്രാപിച്ചു.
The making fun of other people.
മറ്റുള്ളവരെ പരിഹസിച്ച് സംസാരിക്കുന്ന സ്വഭാവത്തെക്കുറിച്ച് ബോധ്യമുണ്ടായി.
You know, many people say, oh, I can't control it.
പലരും പറയാറുള്ള ന്യായം എന്ത് ചെയ്യാം, എനിക്ക് ഈ സ്വഭാവം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല.
I can't overcome my anger.
എന്റെ കോപത്തെ ജയിക്കാൻ എനിക്ക് കഴിയുന്നില്ല.
I've heard of people who say, I can't give up this smoking habit.
ചിലര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തുടർച്ചയായി പുകവലിക്കുന്നവർ, എനിക്ക് ഈ ദുസ്വഭാവം ആണെന്നറിയാം, പക്ഷേ അത് വിട്ടുകളയാൻ കഴിയുന്നില്ല.
They're born again and they still say, I can't give up this habit.
അവർ വീണ്ടു ജനിച്ചവരാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അവർ പറയുകയാണ്, പുകവലി എന്ന് പറയുന്ന ഈ ദുസ്വഭാവം എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല.
Then one day they have some lung problem and the doctor says you live only another 2 months if you keep smoking.
ഒരു ദിവസത്തിൽ അവരെ കണ്ടെത്തുന്നു, ശ്വാസകോശ സംബന്ധമായ കടുത്ത പ്രശ്നം, ശ്വാസമുട്ടൽ. ഡോക്ടറെ കണ്ടപ്പോൾ ശ്വാസകോശ അർബുദമായിരിക്കാം. ഡോക്ടർ പറഞ്ഞു, സ്നേഹിത, പുകവലി ഇപ്പൊ ഉപേക്ഷിക്കുക, 2 മാസം കൂടെ നിനക്ക് ജീവിക്കാൻ ഇനി
സമയമുള്ളൂ.
ഡോക്ടറുടെ ഈ വാക്ക് കേട്ട മാത്രയിൽ വേറൊരു നിർബന്ധവും ഇല്ലാതെ പുകവലി അവൻ ഉപേക്ഷിക്കുന്നു.
How did he stop it?
എങ്ങനെയാണ് ഈ സ്നേഹിതൻ പുകവലി പെട്ടെന്ന് നിർത്തിയത്?
Because the fear of death accomplished what the fear of God could not accomplish.
ദൈവഭയത്തിന് നിർവഹിക്കാൻ കഴിയാതിരുന്ന കാര്യം മരണഭയം നിമിഷം കൊണ്ട് നിർവഹിച്ചു.
I am absolutely convinced that most believers fear death more than they fear God.
എന്റെ ഹൃദയത്തിൽ വളരെ ഉറപ്പോടെ ഞാൻ പറയട്ടെ, ഒട്ടുമിക്ക വിശ്വാസികളും ദൈവത്തിന്റെ ഭയത്തെക്കാൾ മരണഭയമാണ് കൂടുതൽ ഗൗരവമായി.
And that is why they never become spiritual in their whole life.
അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ മുഴുവനും അവർ ആത്മീയരാകാതെ മതഭക്തരായി തുടരുന്നത്.
They are born again.
അവർ വീണ്ടും ജനിച്ചവരാണ്.
But they are like babies who never grow up till the day they die.
അവർ മരിക്കുന്ന ദിവസം വരെ ശാരീരിക മാനസിക വളർച്ച ഉണ്ടാകാത്ത ശിശുക്കളായി തുടരുന്ന പോലെയാണ് അവർ ആത്മീയമായി.
Maybe they'll go to heaven, I don't know, that's in God's hands.
ഒരു പക്ഷേ വീണ്ടും ജനിച്ചതുകൊണ്ട് അവർ സ്വർഗത്തിൽ എത്തിപ്പെട്ടേക്കാം, എനിക്കറിഞ്ഞുകൂടാ. അത് ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യമാണല്ലോ.
Their life on earth is absolutely useless to God.
എന്നാൽ ഭൂമിയിലുള്ള അവരുടെ ജീവിതം ദൈവത്തിന് തികച്ചും പ്രയോജനരഹിതമാണ്.
It's because they make the wrong decisions.
കാരണം അവർ തെറ്റായിരിക്കുന്ന തീരുമാനങ്ങൾ തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുകയാണ്.
God wants the body of Christ to be very powerful, every member of the body.
ദൈവം കർത്താവിന്റെ ശരീരമാകുന്ന സഭയിലെ ഓരോ അവയവവും ആരോഗ്യമുള്ള ശക്തിയുള്ള അവയവങ്ങളായിരിക്കാൻ ആഗ്രഹിക്കുന്നു.
I see sometimes pictures outside these gymnasiums of muscular people with muscles from head to foot.
ചില സമയത്ത് ജിംനേഷ്യങ്ങളുടെ പരസ്യ ബോർഡുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരീരമാസകലം കൈകാലുകൾ മസിലുകൾ വികസിച്ചു നിൽക്കുന്ന നല്ല ആരോഗ്യവാന്മാരായ പേശികളുള്ള വ്യക്തികൾ.
I am surprised at it. I never even knew there were muscles in some parts of the body like that.
അങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ എനിക്കിതിന് ചിലപ്പോൾ അത്ഭുതം തോന്നും. നമ്മുടെയൊക്കെ ശരീരത്തിൽ ഇതുപോലെ നല്ല വലിപ്പത്തിൽ ആരോഗ്യമായി വരാൻ കഴിയുന്ന മസിലുകൾ പേശികൾ ഉണ്ടോ എന്നെനിക്ക് അപ്പോൾ സംശയം തോന്നും.
And I thought, imagine if the body of Christ was like this on earth, what a powerful testimony it would be for Christ.
Then orkarunde kartava yesu christinte bhoomiyilulla shariram adinte avayavangalude masilalokke idu pole onnu pushti pidichirunnennu varigil etra shaktamayirikkunna oru saakshyam deiva sabhakku bhoomiyil nalguvan kadiyumayirunnu.
But that person did not get that body by just sleeping the whole day.
എന്നാൽ അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെയോ അവന്റെ ചിത്രമോ നിങ്ങൾ കാണുമ്പോൾ ദിവസം മുഴുവൻ അലസനായി ഉറങ്ങിയ ഒരുവനല്ല അവനെന്ന് നമുക്ക്
ഉറപ്പാണ്.
അങ്ങനെയുള്ള ദൃഢപേശിയുള്ളതായിരിക്കുന്ന ഒരു ശരീരം വികസിപ്പിച്ചെടുക്കുവാൻ ദിവസങ്ങളോളം അവൻ വളരെ അധ്വാനിച്ച് വ്യായാമം ചെയ്തിട്ടുണ്ട്.
You know, God never does anything for lazy people.
ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം, അലസരായ മടിയരായ വ്യക്തികൾക്ക് വേണ്ടി ദൈവം ഒരു കാലത്തും ഒന്നും ചെയ്യുകയില്ല.
God told Adam the day he sinned that from now on by the sweat of your brow you will earn your bread.
ഏദനിൽ പാപം കടന്നു വന്നവന് ശേഷം ആദ്യ മനുഷ്യരോട് കർത്താവ് പറഞ്ഞു എന്താണ്, ആദമിനോട് പറഞ്ഞു എന്താണെന്ന് അറിയാമോ? നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ നിന്റെ അപ്പം ഭക്ഷിക്കും.
And this is a law in the Christian life too.
ക്രിസ്തീയ ജീവിതത്തിന്റെയും പ്രമാണം ഇതാണ് എന്ന് ഞാൻ പറയട്ടെ.
Paul tells Timothy towards the end of his life in 2 Timothy chapter 2.
തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് തന്റെ ജീവിത അവസാനം എത്തിയപ്പോൾ പറയുന്ന വചനങ്ങൾ ശ്രദ്ധിക്കുക.
2 Timothy 2 and verse 6.
തിമോത്തിയോസിന്റെ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം.
He says here the hard working farmer ought to be the first to receive his share of the crops.
അവിടെ പൗലോസ് പറയുകയാണ്, അധ്വാനിക്കുന്ന കൃഷിക്കാരനാണ് ആദ്യം കൃഷിയുടെ ഫലം അനുഭവിക്കേണ്ടത്.
ഹീസ് ടെല്ലിംഗ് ടിമോത്തി ഹൗ ടു ലിവ് ദ ക്രിസ്ത്യൻ ലൈഫ്.
ക്രിസ്തീയ ജീവിതത്തിൽ ഏത് മനോഭാവമാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് തിമോത്തിയസിനോട് സംസാരിക്കുന്ന മധ്യയാണ് പൗലോസ് ഈ കാര്യം പറയുന്നത്.
ഹീസ് ഇഫ് യു ആർ ലൈക്ക് എ ഹാർഡ് വർക്കിംഗ് ഫാമർ യു ഗെറ്റ് എ ട്രെമെൻഡസ് ക്രോപ്പ് ഇൻ യുവർ ലൈഫ് ഫസ്റ്റ് ബിഫോർ എവരിബഡി എൽസ്.
തിമോത്തിയസ് നീ അധ്വാനിക്കുന്ന കൃഷിക്കാരനെ പോലെ നിന്റെ ആത്മീയ വളർച്ചയെക്കുറിച്ച് നീ ചിന്തയുള്ളവനും അധ്വാനശീലനുമാണെങ്കിൽ മറ്റാരേക്കാളും അധികം നിനക്ക് വളർച്ചയുണ്ടാകും, അതിന്റെ ഫലം നിനക്ക് അനുഭവിക്കാൻ കഴിയും.
And in the next verse he says think about this which I have said and the Lord will give you understanding on everything.
തുടർന്ന് പറയുന്ന വാചകം ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നതിനെക്കുറിച്ച് തിമോത്തിയോസെ നീ ചിന്തിക്കുക, ധ്യാനിക്കുക, കർത്താവ് നിനക്കത് മനസ്സിലാക്കി തരും.
And I would say the same thing to you.
നിങ്ങളോടും ഇന്ന് രാവിലെ ഞാൻ ഈ കാര്യം തന്നെ പറയും.
The hard working farmer gets his first share of the crops.
അധ്വാനിക്കുന്ന കൃഷിക്കാരനാണ് കൃഷിഫലത്തിന്റെ ആദ്യത്തെ നന്മ അനുഭവിക്കുക.
And consider what I say and let the Lord give you understanding on that.
ഞാൻ പറയുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊള്ളുക, കർത്താവ് നിങ്ങൾക്ക് ബുദ്ധി തരും.
So God rewards hard work in the Christian life.
ക്രിസ്തീയ ജീവിതത്തിലെ ഉത്സാഹികളായി അധ്വാനശീലരായി കാണുന്നവരെ ദൈവം പ്രതിഫലം നൽകി ബഹുമാനിക്കുന്നവനാണ്.
One of the great deceptions in the Christian world today is a false understanding of the word grace.
ക്രിസ്തീയ ലോകത്തിലെ ഇന്ന് ഏറ്റവും വലിയ ഒരു ചതി എന്ന് പറയുന്നത് കൃപ എന്ന ദൈവത്തിന്റെ വചനം പറയുന്ന ആ പദം തെറ്റായിട്ട് ആയിരങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു.
We know that salvation is by faith.
നമുക്കറിയാം രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്.
I can never do anything in a thousand years to get even one sin of mine forgiven.
എന്റെ ജീവിതത്തിലെ നിരവധി പാപങ്ങളുണ്ട്, എന്നാൽ ഒരൊറ്റ പാപമെങ്കിലും എന്റെ നന്മ കൊണ്ട് അധ്വാനം കൊണ്ട് മോചിക്കപ്പെടുകയില്ല.
I have to receive it freely by the death of Christ on the cross.
ക്രൂശിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ വിശ്വസിച്ച് വിശ്വാസത്താൽ തികച്ചും സൗജന്യമായിട്ടാണ് ഞാൻ പാപക്ഷമ പ്രാപിക്കേണ്ടത്.
Not of works.
അത് പ്രവൃത്തികളാലേ അല്ല.
By simple faith.
യേശുക്രിസ്തുവിലെ ലളിതമായിരിക്കുന്ന വിശ്വാസത്തിലൂടെയാണ് പാപമോചനം ഒരുവൻ പ്രാപിക്കുന്നത്.
That is how we are born.
അങ്ങനെയാണ് നാം ദൈവ കുടുംബത്തിലേക്ക് പിറന്നു വീഴുന്നത്.
But growth is different.
എന്നാൽ ആ കുടുംബത്തിൽ പിറന്ന നാം വളരുന്നത് വ്യത്യസ്തമായ ഒരു കാര്യം കൂടെ അടിസ്ഥാനപ്പെടുത്തി.
It's just like a baby.
അത് പിറന്നു വീണ ഒരു നവജാത ശിശുവിനെ പോലെയാണ്.
See, you and I did nothing in order to be born.
ഞാനും
നിങ്ങളും our parents did something.
നമ്മുടെ മാതാപിതാക്കന്മാർ മുഖാന്തരമാണ് നമ്മുടെ എന്തെങ്കിലും പ്രയത്നഫലം കൊണ്ടല്ല ഞാനും നിങ്ങളും ഭൂമിയിൽ പിറന്നത്.
When a baby is born, it has done nothing to be born.
ഒരു ശിശു ഭൂമിയിൽ പിറക്കുമ്പോൾ അതിന്റെ പിറവിക്കായിട്ട് അത് തന്നെ യാതൊന്നും ചെയ്തിട്ടില്ല.
It's just born.
അത് ജനിച്ച് വീഴുന്നു.
Somebody else brought it to birth.
മറ്റാരെങ്കിലുമാണ് ആ കുഞ്ഞിന്റെ പിറവിക്ക് കാരണക്കാർ.
The same way the new birth.
പുതിയ ജനനം എന്ന് പറയുന്നതും അതേ നിലയിൽ.
It's not my effort and my works.
എന്റെ പരിശ്രമവും എന്റെ പ്രവൃത്തികളുമല്ല വീണ്ടും ജനനത്തിന് കാരണമായിരിക്കും.
God, the Father, Son, and Holy Spirit will bring me to birth.
പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ തിരുഹിതത്തിലെ നിർണയമാണ് എന്റെ വീണ്ടും ജനനത്തിന് കാരണമായത്.
But that baby, after it has born, it has to do lots of things if it is to grow to be a strong man.
എന്നാൽ ആ നവജാത ശിശു ഒരു ശക്തിയുള്ള പുരുഷനായി വളരണമെന്ന് വരികില് ജന്മത്തിന് ശേഷം അനേക കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്.
Right from the time it is born, it has to drink milk, it has to suck and suck and suck, it has to do make some effort.
പിറന്നു വീണ ആ സമയം മുതൽ തന്നെ ആ ശിശു ആഹാരം കഴിക്കണം, തുടക്കത്തിൽ അമ്മയുടെ മുലപ്പാൽ കുടിക്കണം. ഇതെല്ലാം ശിശുവിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്.
And if it doesn't do anything,
ആ കുട്ടി ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഉറങ്ങുക മാത്രം ചെയ്താൽ,
you put a bottle in its mouth and it just lies there doing nothing, it'll never grow.
ആ പാൽക്കൂപ്പി ആ കുഞ്ഞിന്റെ വായിൽ വെച്ച് കൊടുത്തിട്ട് ഒന്നും ചെയ്യുന്നില്ല, അതിങ്ങനെ നിസ്സംഗതയിൽ കിടക്കുകയാണെന്നവരിൽ കുഞ്ഞ് വളരുമോ?
That's the condition of a lot of believers.
ധാരാളം വീണ്ടും ജനനം പ്രാപിച്ച വിശ്വാസികളുടെ അവസ്ഥ ഇതാണ്.
The Bible uses so many words for spiritual growth.
ആത്മീയമായ വളർച്ചയ്ക്ക് അനേക ചിത്രങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണാൻ
കഴിയും.
ഒരിടത്ത് പറയുന്നു, യേശുവിനെ ശ്രദ്ധിച്ച് നോക്കി നമുക്കും ഈ ഓട്ടമോടാം എന്ന്.
He says in 1 Corinthians 9, just like these people run in the Olympic games, you must also deny yourself if you want to win a prize in heaven.
ഒന്നു കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പൗലോസ് ഉപയോഗിക്കുന്നതായിരിക്കുന്ന ആ ചിത്രം ഇതാണ്. ഓട്ടക്കളത്തിൽ ഒളിമ്പിക്സ് ഓട്ടപ്പന്തയത്തിൽ ഓടുന്നവരെ പോലെയാണ് ബിരുദ പ്രാപിക്കാനുള്ള ലക്ഷ്യത്തോടെ ഓടാൻ പറഞ്ഞിരിക്കുന്നു.
Don't you have to do something?
ഈ ചിത്രങ്ങളൊക്കെ നമ്മോട് എന്താ പറയുന്നത്? നാം ഒന്നും ചെയ്യാതിരുന്നാൽ മതിയോ ആത്മീയ വളർച്ച?
Resist the devil. You got to do that and he will flee from you.
മറ്റൊരിടത്ത് പറയുന്നു, പിശാചിനോട് എതിർത്തു നിൽക്കുക നാം ചെയ്യേണ്ട കാര്യമാണ്, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും.
Can I tell God, Lord, you please resist the devil for me?
നമുക്ക് ആർക്കെങ്കിലും ദൈവത്തോട് ഇങ്ങനെ പറയാൻ കഴിയുമോ, തമ്പുരാനെ എന്നെ കൊണ്ട് പറ്റത്തില്ല, അവിടുന്ന് തന്നെ ഈ പിശാചിനെ പ്രതിരോധിക്കണം, നീ അവനെ എതിർത്തങ്ങ് നിൽക്കണം.
I remember one brother who prayed like that.
അങ്ങനെ പ്രാർത്ഥിച്ച ഒരു സഹോദരനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നു.
He said, Lord, resist the devil, he's troubling me.
ആ കർത്താവിനോട് അവൻ പ്രാർത്ഥിക്കുകയാണ്, പിശാച് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, കർത്താവേ അവിടുന്ന് അവനോട് എതിർക്കണമേ.
The Lord said, I'm not going to do that, you got to do that.
കർത്താവിന് അവനോട് പറഞ്ഞു കൊടുത്തു, പുണ്യൻ ഞാനത് ചെയ്യാൻ പോകുന്നില്ല, നീ ചെയ്യേണ്ട കാര്യമാണ്.
What is the word of God say?
ദൈവവചനം എന്താണ് പറയുന്നത്?
Ask God to resist the devil. Is there a verse like that?
പിശാചിനോട് എതിർത്തു നിൽക്കുവാൻ ദൈവത്തോട് ആവശ്യപ്പെടുക, ഈ അർത്ഥം വരുന്ന ഏതെങ്കിലും ഒരു വചനം നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ? ഒരിക്കലുമില്ല.
Lord, don't let the devil come anywhere near me. Is there a prayer like that in the Bible?
കർത്താവേ, പിശാച് എന്റെ ഏഴ് അയലത്ത് വരാൻ അവിടുന്ന് അനുവദിച്ചേക്കല്ലേ, അങ്ങനെ വല്ലതും പ്രാർത്ഥിക്കാൻ ഉത്സാഹം തരുന്ന വല്ല വചനവും ഇതിനകത്തുണ്ടോ?
What the Bible says is the devil's like a roaring lion just waiting to devour somebody.
മറിച്ച് തിരുവചനം പറയുന്നത്, പിശാച് ആരെയാണ് വിഴുങ്ങേണ്ടതെന്ന് തക്കം പാർത്ത് അലറുന്ന സിംഹം പോലെ ഊടാടി സഞ്ചരിക്കുന്നുവെന്നാണ്.
And what is the Bible tell us to do?
ദൈവവചനം പിന്നെ നമ്മോട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്?
Pray that God will destroy the devil? No.
പിശാചിനെ ദൈവം വേഗത്തിൽ അങ്ങ് നശിപ്പിച്ചു കളയണമെന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ?
Pray that God will tame this lion? No.
ഈ അലറുന്ന സിംഹം പോലെയുള്ള പിശാചിനെ ദൈവം ഒന്ന് മെരുക്കിത്തരണം എന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ?
പത്രോസ്
5:9 നാം വായിക്കുന്നത്, ഇതിന്റെ എല്ലാം സ്ഥാനത്ത് നാം ചെയ്യേണ്ടത് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്നാണ്.
ഹു ഇസ് സപ്പോസ് ടു കൺട്രോൾ മൈ ടങ്?
എന്റെ നാവ് ആരാ നിയന്ത്രിക്കേണ്ടത്?
ഐ കാൻ ആസ്ക് ഗോഡ് ടു ഡു ദാറ്റ്.
ദൈവം അത് ചെയ്തേക്കണം എന്ന് എനിക്ക് ആവശ്യപ്പെടാൻ പ്രമാണമില്ല.
ഐ ഹാവ് ടു ഡു ഇറ്റ്.
ഞാൻ തന്നെ ചെയ്യേണ്ട കാര്യമാണ്.
ഐ ഹാവ് ടു കൺട്രോൾ ദ മെമ്പേഴ്സ് ഓഫ് മൈ ബോഡി.
എന്റെ ശരീര അവയവങ്ങളെ ഞാൻ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത്.
See what Paul said in 1 Corinthians chapter 9.
1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പൗലോസ് എന്താണ് പറയുന്നത് നോക്കുക.
Verse 27.
9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം.
If there was anybody who understood the message of grace, it was the apostle Paul.
കൃപയുടെ സന്ദേശം പൗലോസ് അപ്പോസ്തലനെ പോലെ ഇത്ര വ്യക്തമായി ഗ്രഹിച്ച മറ്റൊരാളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
And see what he says.
ആ പൗലോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക.
Verse 27, I buffet my body and make it my slave, otherwise after preaching to others I will be disqualified.
1 കൊരിന്ത്യർ 9-ാം അവസാന വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഞാൻ തന്നെ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം കൊള്ളരുതാത്തവനായി തീരാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ് ചെയ്യുന്നത്.
See, this is the there are two mistakes that Christians make in the matter of spiritual growth.
ആത്മീയ വളർച്ചയോടുള്ള ബന്ധത്തിൽ ക്രിസ്ത്യാനികൾക്ക് സംഭവിക്കുന്ന രണ്ട് അബദ്ധങ്ങളുണ്ട്.
One is thinking that God will do it all and make me automatically grow spiritually.
ഒരു അബദ്ധം ഇതാണ്, ദൈവം തന്നെ എല്ലാം ചെയ്തുകൊള്ളും, ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു അലസ മനോഭാവം.
That's true for the forgiveness of sins but not for spiritual growth.
പാപമോചനത്തിന് അത് തികച്ചും സത്യമായ കാര്യമാണ്, പക്ഷെ ആത്മീയ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം നിഷ്ക്രിയരായിരുന്നാൽ ഒരുവൻ ആത്മീയമായി വളരുകയില്ല.
For spiritual growth I have to cooperate with God.
ആത്മീയ വളർച്ചയ്ക്ക് ഞാൻ ദൈവത്തോട് കൂട്ടുവേലക്കാരനായി സഹകരിക്കേണ്ട ആവശ്യം.
So one mistake is to think that God will do everything.
ഒരു അബദ്ധം ദൈവം എല്ലാം ചെയ്തുകൊള്ളും എന്ന് ചിന്തിച്ച് വെറുതെ ഇരിക്കുന്നു.
That's not true because if God were to do everything all of us would have become Christ like by now.
അത് സത്യമല്ല എന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാം അറിയാം. കാരണം നമ്മുടെ വീണ്ടും ജനനത്തോടുള്ള ബന്ധത്തിൽ തുടർന്നുള്ള എല്ലാം ദൈവം ചെയ്യുമായിരുന്നെന്ന് വരികിൽ നാം ഒക്കെ കർത്താവിനെ പോലെ ഇതിനകം ആയി കഴിഞ്ഞു.
Why haven't we become like Christ? Is it because God has failed?
കർത്താവായ യേശുവിനെ പോലെ നമ്മളൊക്കെ ആയിത്തീരാഞ്ഞതിന്റെ കാരണം ദൈവത്തിന് തോൽവി സംഭവിച്ചത് കൊണ്ടാണോ?
ആൻഡ് ദി അതർ മിസ്റ്റേക്ക് ദാറ്റ് പീപ്പിൾ മേക്ക്,
മറുവശത്ത് പലരും പലർക്കും ഉണ്ടാകുന്ന മറ്റേ ഒരു അബദ്ധം എന്താണ്?
ടു തിങ്ക് ദാറ്റ് ഐ ക്യാൻ ഡു ദിസ് വിതൗട്ട് ഗോഡ്സ് ഹെൽപ്പ്,
ദൈവത്തിന്റെ സഹായം കൂടാതെ എന്റെ സ്വയ പരിശ്രമം കൊണ്ട് എനിക്കിത് സാധ്യമാണ് എന്ന് ചിന്തിച്ചു
പോകുന്നത്.
പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം അതാണ്.
That is the difference between the age of law and the age of grace.
ന്യായപ്രമാണത്തിന്റെ കാലഘട്ടവും കൃപയുടെ കാലവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ഇതാണ്.
In the age of law, God gave commandments but didn't give man any strength to keep those commandments.
ന്യായപ്രമാണ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യന് അനുസരിക്കുവാൻ കൽപ്പനകൾ നൽകി, പക്ഷേ ആ കൽപ്പനകൾ അനുസരിക്കുവാനുള്ള ശക്തി അന്ന് ലഭ്യമായിരുന്നില്ല.
In the new covenant, God raised the standard of the commandments but gave us the power to do it.
പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് ദൈവം അരുളി ചെയ്ത കാര്യങ്ങളുടെ നിലവാരം കുറച്ചുകൂടെ ഉയർന്നു, എന്നാൽ ആ കൽപ്പനകൾ അനുസരിക്കുവാനുള്ള ശക്തിയും ദൈവം പ്രദാനം ചെയ്തു.
There is a little poem in the English language.
ആംഗല ഭാഷയിൽ ഉള്ള ഒരു ചെറിയ കവിതയെ കുറിച്ച് ഞാൻ ഓർക്കുന്നു.
Explains this very well.
ഇത് വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു കവിതയാണ്.
The law commands me to run.
ന്യായപ്രമാണം എന്നോട് ആവശ്യപ്പെടുന്നത് ഓടാനാണ്.
But it doesn't give me any legs or hands.
എന്നാൽ ഓടാൻ എന്നോട് പറഞ്ഞിട്ട് എനിക്ക് ഓടുവാൻ കാലുകളോ എനിക്ക് കൈകളോ അത് തരുന്നില്ല.
How can I run without legs or hands?
കൈകാലുകൾ ഇല്ലാതെ ഒരുവൻ എങ്ങനെ ഓടുവാൻ കഴിയും?
The message of grace,
കൃപയുടെ സന്ദേശം,
tells us to fly.
എന്നോട് ഓടുവാനല്ല പറയുന്നത്, മറിച്ച് പറക്കുവാനാണ് കൃപയുടെ സന്ദേശം എന്നോട് ആവശ്യപ്പെടുന്നത്.
But it gives us wings.
എന്നാൽ ഒരു വ്യത്യാസമുണ്ട്, പറക്കുവാൻ ആവശ്യമായ ചിറകളിലൂടെ നൽകിയിട്ടാണ് എന്നോട് കൃപ പറക്കാൻ
ആവശ്യപ്പെട്ടത്.
ന്യായപ്രമാണത്തിന്റെ നിലവാരത്തേക്കാൾ വളരെ ഉന്നതമാണ് കൃപയുടെ നിലവാരം.
The Old Testament said don't commit murder, the New Testament says don't get angry.
പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ കൊലപാതകം ചെയ്യില്ലെന്ന് പറഞ്ഞതിന്റെ സ്ഥാനത്ത് പുതിയ നിയമം നമ്മോട് പറയുന്നത് എന്താണ്? കോപിക്കുക പോലും ചെയ്യരുത്.
That's like saying the law tells us to run and the grace tells us to fly.
ന്യായപ്രമാണം നമ്മോട് ഓടുവാൻ പറയുന്ന സ്ഥാനത്ത് കൃപ നമ്മോട് പറക്കാൻ പറയുന്നത് പോലെയാണ് ഈ ഒറ്റ വിഷയം തന്നെ ചിന്തിച്ചത്.
The law tells us not to commit adultery, the grace tells us to not even lust in our mind.
വ്യഭിചാരം ചെയ്യരുത് ന്യായപ്രമാണം കൽപ്പിക്കുമ്പോൾ, കണ്ണുകൊണ്ട് മോഹിക്കുക പോലും ചെയ്യരുതെന്ന് കൃപയുടെ സന്ദേശം നമ്മോട് പറയുന്നു.
The law says when you put your hand in the court and swear before some holy book, speak the truth.
ന്യായപ്രമാണം പറയുന്നു ദൈവത്തിന്റെ വചനമാകുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമം എടുത്തുകൊണ്ട് പ്രതിജ്ഞ ചെയ്താൽ സത്യമായിരിക്കും അങ്ങനെ പറയുന്നതെന്ന്.
Grace says you must speak the truth all the time, whether you're swearing or not. You don't have to swear.
ആണയിടല്ലെന്ന് പുതിയ നിയമം പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? വല്ലപ്പോഴും ആണയിട്ട് സത്യം ചെയ്താൽ മാത്രം അത് സത്യമാകുന്നു എന്നുള്ള നിലവാരം മാറ്റിയിട്ട് എല്ലാ സമയത്തും സത്യം മാത്രം പറയുന്ന ഒരു ജീവിതത്തിലേക്ക് കൃപ നമ്മെ ആഹ്വാനം ചെയ്യുന്നു.
The law says love your neighbor as yourself.
ന്യായപ്രമാണം പറയുന്നു നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക.
The grace says you must love your enemies also.
കൃപ എന്നോട് പറയുന്നത് എന്താ? അയൽക്കാരനെ മാത്രം സ്നേഹിച്ചാൽ പോരാ, നിന്റെ ശത്രുവിനെയും സ്നേഹിക്കുക.
Everywhere grace raises the standard.
എല്ലാ മേഖലയിലും കൃപയുടെ സന്ദേശം വളരെ ഉയർന്ന നിലവാരമാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്.
In the Old Testament you could have money and love money, and grace it says you can have money but you can't love it.
പഴയ നിയമ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പണമുണ്ടായിരിക്കുകയും ആ പണത്തെ നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യാൻ അനുവദിച്ചിരുന്നു, പക്ഷേ കൃപയുടെ പ്രമാണത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പണം കൈവശം ഉണ്ടായിരിക്കാൻ അനുവാദമുണ്ട്, പക്ഷെ പണത്തെ ആ ശേഷം സ്നേഹിക്കുവാൻ കൃപ നമ്മെ അനുവദിക്കുന്നില്ല.
In law if you gave 10% to God the rest was yours.
ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിങ്ങൾക്കുള്ള സകല സമ്പത്തിലും 10% ദൈവത്തിന് കൊടുത്താൽ മതിയായിരുന്നു.
In the new covenant he says everything is mine, you got to use it according to my direction.
പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ എന്താണ്? ഭൂമിയും അതിന്റെ പൂർണ്ണതയും നിന്റെ കയ്യിലുള്ളതെല്ലാം എന്റേതാണ്, എന്റെ മഹത്വത്തിനായി അത് മുഴുവൻ ഉപയോഗിക്കാൻ തയ്യാറാണ്.
It's so clear that grace is so much higher than law.
ന്യായപ്രമാണത്തെക്കാൾ വളരെ ഉന്നതമാണ് കൃപ എന്ന് പറയുന്ന പുതിയ നിയമ പദം എന്ന് വളരെ വ്യക്തമാണ്.
ജീസസ് കോൾഡ് ദ ലോ ദി ഓൾഡ് വൈൻ ആൻഡ് ദ മെസ്സേജ് ഓഫ് ഗ്രേസ് ദ ന്യൂ വൈൻ.
ന്യായപ്രമാണത്തെ കർത്താവ് പഴയ വീഞ്ഞ് എന്ന് വിളിച്ചപ്പോൾ പുതിയ നിയമത്തിന്റെ കൃപയുടെ കീഴിലുള്ള ജീവിതത്തെ പുതിയ വീഞ്ഞ് എന്നാണ് അവിടുന്ന് വിശേഷിപ്പിച്ചത്.
ഹൗ മച്ച് ഹയർ ഇസ് ഗ്രേസ് ദൻ ലോ.
ന്യായപ്രമാണത്തെക്കാളും എന്തുമാത്രം ഉയരത്തിലാണ് കൃപ.
Well, that you can find out very easily by saying who brought it.
അത് ഉത്തരം പറയാൻ വളരെ എളുപ്പമാണ്. കാരണം ആരാണ് ന്യായപ്രമാണം കൊണ്ടുവന്നത്, ആരാണ് കൃപ നമുക്ക് നൽകിയത് എന്ന് ശ്രദ്ധിച്ചാൽ മതി.
John 1:17 says the law was given by Moses, but grace came through Jesus Christ.
യോഹന്നാന്റെ സുവിശേഷം 1:17 വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം വന്നു.
The question is, where do you think Moses is and where do you think Jesus is?
മോശ എവിടെ നിൽക്കുന്നു, കർത്താവായ യേശു എവിടെ നിൽക്കുന്നു, അത് നിങ്ങൾ ചിന്തിക്കുക.
If Moses was here, Jesus is so much higher.
മോശ ഈ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ വളരെ ഉന്നതമായ ഒരു തലത്തിലാണ് യേശു നിൽക്കുന്നത് നമുക്കറിയാം.
Can Jesus bring a message which is lower than Moses?
നിങ്ങൾ ഉത്തരം പറയുമോ, ഇങ്ങനെ ഇത്ര വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്ന രണ്ടുപേർ യേശുവിനെ മോശ കൽപ്പിച്ച നിലവാരത്തെക്കാൾ താണ നിലവാരത്തിലുള്ളതായിരിക്കുന്ന ഒരു സന്ദേശം നമുക്ക് നൽകാൻ കഴിയുമോ?
You say no.
നിങ്ങൾ ഉടനെ ഉത്തരം പറയും, യേശുവിന് അങ്ങനെ നിലവാരം കുറഞ്ഞ ഒരു ജീവിതത്തെ കുറിച്ച് പറയാനേ കഴിയത്തില്ല.
Then why is it so many believers, their standard of life is much lower than the standard of people like Elisha and Elijah in the Old Testament?
അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ന്യായപ്രമാണത്തിന്റെ കീഴിൽ പഴയനിയമകാലത്ത് ജീവിച്ചിരുന്ന ഏലിയാവ്, എലീശ, മോശ തുടങ്ങിയവരുടെ ജീവിത നിലവാരത്തെക്കാൾ താണ നിലയിലുള്ള ഒരു ആത്മീയ ജീവിതം കൃപയുടെ കീഴിൽ നിന്ന് അവകാശപ്പെടുന്ന ദൈവമക്കൾക്ക് ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്?
Elisha never received any money from Naaman for praying for his healing and healing him.
നയമാന്റെ കുറിച്ച് രോഗം സൗഖ്യമായതിന്റെ സന്തോഷ സൂചകമായി നൽകിയ പ്രതിഫലം പ്രവാചകനായ എലീശ കൈപ്പറ്റി.
How is it so many pastors today receive money from these rich people because of their ministry?
അങ്ങനെയാണെങ്കിൽ അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് പല പാസ്റ്റർമാരും ധനികരായ വ്യക്തികളിൽ നിന്നും ഒരു മടിയും കൂടാതെ പണം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്?
Is their standard higher than Elisha or lower than Elisha?
അങ്ങനെയുള്ള ക്രിസ്തീയ പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ നിലവാരം എലീശയുടേതിനേക്കാൾ ഉയർന്നതാണോ താണതാണോ?
When Elisha let Naaman go,
നയമാന ഈ സമ്മാനങ്ങളുമായി വന്നപ്പോൾ അവനെ കൈക്കൊള്ളാതെ പറഞ്ഞയച്ച എലീശ ഇവിടെ നിൽക്കുന്നു,
I don't want your clothes, I don't want your money, you go back to Syria, you are healed, praise the Lord.
നയമാനെ, നിന്റെ സമ്മാനങ്ങളോ നിന്റെ വിലയേറിയ വസ്ത്രങ്ങളോ എനിക്ക് ആവശ്യമില്ല, ദൈവം നിന്നെ സൗഖ്യമാക്കി നിനക്ക് നിന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞയച്ച എലീശയെ കുറിച്ച് ഓർക്കുക.
He could have received that money from Naaman and built a better house for him to live. I don't think Elijah was living in a grand palace.
പ്രവാചകനായ എലീശ ഒരു വലിയ കൊട്ടാരത്തിൽ ജീവിക്കുന്നവനായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നയമാന്റെ കയ്യിൽ നിന്നും ഈ വലിയ സമ്മാനം കൈപ്പറ്റിയിട്ട് അവനൊരു മെച്ചപ്പെട്ട ഭവനം പണിയാമായിരുന്നു.
He could have worn some better clothes which Naaman gave him.
നയമാൻ കൊടുത്തതായിരിക്കുന്ന നല്ല മേലങ്കികൾ വിലപിടിച്ച വസ്ത്രങ്ങൾ ധരിച്ച് അവന് നടന്നാൽ എന്തായിരുന്നു? എന്നാൽ എലീശ ഒരു ചില്ലിക്കാശ് പോലും അവനിൽ നിന്ന് സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല.
He was under law.
നാം മറന്നുപോകരുത്, ഈ പ്രവാചകൻ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവനായിരുന്നു.
What about those who are under grace?
എന്നാൽ കൃപയുടെ കീഴിലുള്ളവരുടെ നിലവാരം എങ്ങനെയായിരിക്കും?
Are they supposed to be lower than this or higher?
അവർ എലീശയെക്കാളും താണ നിലവാരത്തിലാണോ ജീവിക്കേണ്ടത്, അതോ അതിന് മീതയായിരിക്കണോ?
Now I'll tell you somebody who was lower than Elisha.
എലീശയെക്കാളും കുറച്ചുകൂടെ താണ നിലവാരത്തിലുള്ള ഒരാളെ കുറിച്ച് ഞാൻ പറയാം.
His name was Gehazi, Elisha's servant.
നിങ്ങൾക്കും അവനെ അറിയാം, പരിചയമുണ്ട്. ഗേഹസി എന്നാണ് അവന്റെ പേര്, എലീശയുടെ ശിഷ്യനായി.
His doctrine was all correct, no problem with his doctrine.
അവന്റെ ഉപദേശത്തിന് യാതൊരു തകരാറുമില്ലായിരുന്നു, അവന്റെ ഗുരുവിന്റെ അതേ ഉപദേശം കൃത്യമായി.
He could have signed the same doctrinal statement that Elisha signed.
Elisha edengil oru vishwasa pramanathinte adil oppidumayirunnengil Gehaziyum oru samshayam koodathe adhe prasthavanayude thaale oppiduvayirunnu.
But the difference between his heart and Elisha's heart was the difference between heaven and hell.
Ennal Elishayude hrudayavum Gehaziyude hrudayam thammilulla antharam swargavum naragavum thammilulla vyathyasamayirunnu.
Gehazi went after Naaman.
Gehaziyaanu Naamanne pinnale poyathu.
He said, "Sir, some Bible school students have just come and we have to support them and we are starting a Bible college, please help us with some money."
ഇന്നത്തെ ഭാഷയിൽ നാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവാഹ ശിഷ്യനായ കെ.വി.സി. നായമാന്റെ പുറകെ ഓടിച്ചെന്നിട്ട് പറഞ്ഞത് എന്നാന്നറിയാമോ? യജമാനെ പുതുതായിട്ട് പഠിക്കാൻ കുറെ സ്റ്റുഡൻസ് ബൈബിൾ സ്കൂളിൽ വന്നു. അവർക്ക് താമസിക്കാനും ക്ലാസ് നടത്താനും ഒന്നും സ്ഥലമില്ല. ഒരു കെട്ടിടം പണിയണം, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം. നയമാൻ വാസ്തവത്തിൽ ഇതും കൊണ്ട് നേരത്തെ എലിശയുടെ ചെന്നതല്ലേ? സന്തോഷത്തോടെ അവൻ പറഞ്ഞു, നീ ചോദിച്ചതിലും അധികം ഞാൻ തരാൻ തയ്യാറാണ്. ഗേഹസി ഒരു മടിയും കൂടാതെ അത്
സ്വീകരിക്കുന്നു.
അവന്റെ വീട്ടിൽ പോയി അത് ഒളിച്ചു വെച്ചെന്നാണ് നാം വായിക്കുന്നത്.
Does that remind you of some pastors where they have to hide some of their money they get?
ഗേഹസിയെ കുറിച്ച് നാം വായിക്കുമ്പോൾ ചില ദേവദാസന്മാരെന്ന് അവകാശപ്പെടുന്നവരുടെ അനുഭവം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? അവർക്ക് ലഭിക്കുന്ന പണം മുഴുവനും പരസ്യമായി വെളിപ്പെടുത്താൻ മടിയായിട്ട് കുറച്ച് ഒളിച്ച് രഹസ്യ അക്കൗണ്ടിലൊക്കെ സൂക്ഷിക്കേണ്ടി വരുന്നത്.
The name of Bible schools and churches and all types of things, they collect this money.
Bible സ്കൂളുകളുടെ പേരിലും പുതിയ സഭാ കെട്ടിടങ്ങളുടെ പേരിലും ഒക്കെ മറ്റ് ദൈവമക്കൾ കൊടുക്കുന്ന പണം ശേഖരിച്ചതിന് ശേഷം ഒരു ഭാഗം അവർക്ക് ഒളിപ്പിച്ച് വെക്കേണ്ടി വരുന്നുണ്ടോ?
And they hide the whole thing.
ആ ചിലര് പകുതിയല്ല മുഴുവനും പൂഴ്ത്തി
വെക്കുന്നവരാണ്.
അത് പേരിന് ബൈബിൾ സ്കൂൾ എന്നൊക്കെ പറഞ്ഞുള്ള അവർക്കും അവരുടെ മക്കൾക്കും വേണ്ടിയാണ്.
Is this the message of grace?
ഞാൻ ചോദിക്കട്ടെ, കൃപയുടെ സന്ദേശം അതിന്റെ എന്തെങ്കിലും ഗന്ധമുണ്ടോ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ?
I don't care how beautifully this man can preach.
ഈ മനുഷ്യൻ എത്ര മനോഹരമായി പ്രസംഗിക്കാൻ കഴിയുമെന്നുള്ളത് എനിക്കൊരു വിഷയമേ അല്ല.
How can you be so foolish to listen to the preaching of such people?
അങ്ങനെയുള്ളതായിരിക്കുന്ന ആ വ്യക്തികളുടെ പ്രസംഗം യാതൊരു വിവേചനവുമില്ലാതെ ശ്രദ്ധിച്ച് ഹല്ലേലൂയ പറയാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത്?
എലീശയും
ഗേഹസിയും അടുത്തടുത്ത് രണ്ടിടത്ത് മീറ്റിംഗുകൾ നടത്തുകയാണെങ്കിൽ എവിടെ പോകണമെന്നുള്ളത് എന്റെ മനസ്സിൽ വളരെ വ്യക്തമാണ്.
ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഇൻ യുവർ മൈൻഡ് ടു.
നിങ്ങളുടെ മനസ്സിലും ആ കാര്യത്തിന് വ്യക്തത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
The message of grace, why is it has not lifted Christians way above what Old Testament people experience?
സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവത്തിനായിരിക്കുന്ന യേശുവിനാൽ നൽകപ്പെട്ട കൃപയുടെ സന്ദേശം പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ജീവിതത്തിന്റെ നിലവാരത്തിൽ നിന്നും മുകളിൽ വളരെ മുകളിൽ നമ്മളെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ് ചിന്തിക്കണം.
I'll tell you in a moment.
ഞാൻ വേഗത്തിൽ അതിന് മറുപടി പറയാം.
I want you to turn first of all to Matthew 11.
മത്തായി സുവിശേഷം 11 അധ്യായത്തിലേക്ക് ഒന്നാമത് നമുക്ക് ശ്രദ്ധ തിരിക്കാം.
Verse 11.
അതിന്റെ 11 വാക്യം.
Jesus said here that the greatest person born among women is John the Baptist.
യേശുവിന്റെ വാക്കുകൾ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല.
I like to share this verse with my dear Roman Catholic friends to tell them that John the Baptist was even greater than Mary.
ഈ വചനം റോമൻ കത്തോലിക്ക സ്നേഹിതരോട് വായിച്ചു കേൾപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം യേശു കർത്താവിന്റെ വാക്കുകളാണ്. കന്യമറിയാമിനേക്കാൾ ദൈവമാതാവെന്നവർ വിളിക്കുന്ന മറിയമിനേക്കാളും വലിയവനായിരുന്നു സ്നാപയോഹന്നാൻ എന്ന് ഇതിൽ നിന്ന് വളരെ
വ്യക്തമല്ലേ?
അതുകൊണ്ട് തന്നെ ഞാൻ പറയും, മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ആവശ്യമാണ്, നല്ല കാര്യമാണെങ്കിൽ അതിനേക്കാൾ വലിയവനായിരിക്കുന്ന ഒരാൾ തന്നെ ഇവിടെ സ്നാപയോഹന്നാൻ, അവനോട് പ്രാർത്ഥിച്ച വല്ല കുഴപ്പമുണ്ടോ? എന്നാൽ
ഇറ്റ് സേസ് ദ ലീസ്റ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഹെവൻ is greater than John the Baptist.
എന്നാൽ യേശു അതുകൊണ്ട് നിർത്തുന്നില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയ ഒരാളിനെ കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തി ഈ ഏറ്റവും വലിയ പഴയ നിയമപ്രവാചകനായിരുന്ന യോഹന്നാനേക്കാളും വലിയവനാണ്.
സോ വിച്ച് കിങ്ഡം വാസ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇൻ?
അപ്പൊ യോഹന്നാൻ സ്നാപകൻ ഏത് രാജ്യത്തിലായിരുന്നു?
ഹി ഹാഡ് എ കിങ്ഡം ഓഫ് എർത്ത്.
ലോകത്തിലുള്ളതായിരിക്കുന്ന ഒരു ഭൗതിക രാജ്യത്തിന്റെ ഭാഗമായിരുന്നു യോഹന്നാൻ.
Do you know that in the entire Old Testament, nothing in heaven was promised to anybody?
പഴയ നിയമകാലഘട്ടത്തിലുടനീളം സ്വർഗീയമായിരിക്കുന്ന ഒന്നും തന്നെ ദൈവത്തിന്റെ മക്കളായ ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്തിരുന്നില്ല.
They were promised a kingdom of earth.
ലോകത്തിലുള്ളതായിരിക്കുന്ന ഒരു രാജ്യമാണ് അവർക്ക് വാഗ്ദത്തം നൽകിയത്.
An earthly land called Canaan.
കനാൻ എന്ന പേരുള്ളതായിരിക്കുന്ന ലോകത്തിലെ ഒരു ഭൂപ്രദേശം.
Earthly wealth.
ലോകപ്രകാരമുള്ളതായിരിക്കുന്ന സമ്പത്ത്.
Many earthly children.
ഭൗതികമായ നിലയിൽ ധാരാളം സന്താനങ്ങൾ.
Prosperity in the earthly fields they sow in.
അവരുടെ വയലുകളിൽ കൃഷിസ്ഥലങ്ങളിൽ സമർത്ഥമായ വിളവ്.
ഡിഫീറ്റ് ഓഫ് ഏർത്ലി എനിമീസ്,
ലോകത്തിലുള്ളതായിരിക്കുന്ന ശത്രുക്കളെ തോൽപ്പിക്കുന്ന ഉറപ്പ്.
എവറിഥിംഗ് വാസ് ഏർത്ലി.
അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തതും നൽകിയതും എല്ലാം ഭൂമിയിലുള്ള കാര്യങ്ങളായിരുന്നു.
Then John the Baptist came as the midway man between these two kingdoms.
ദൈവരാജ്യത്തിന്റെയും ലോകത്തിലുള്ള രാജ്യത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു പ്രവാചകനായിട്ടാണ് നാം യോഹന്നാൻ സ്നാപകനെ കാണുന്നത്.
All these millions of people who were living for this earthly kingdom.
ഭൗമികമായിരിക്കുന്ന ഈ രാജ്യത്തിനു വേണ്ടി ജീവിച്ച് മരിച്ച ലക്ഷോപലക്ഷം ആളുകൾ അവന്റെ പിറകെ ഉണ്ടായി.
He told them to repent.
അവരോടെല്ലാം യോഹന്നാൻ സ്നാപകൻ പറയുന്നത് മനസ്സാന്തരപ്പെടുക.
And do you know what repent means?
അനുദവിക്കുക, മനസ്സാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
ഇൻ തമിഴ് ഇറ്റ് ഇസ് മനൻ തിരുമ്പൽ.
തമിഴില് പരിചയമുള്ളവർക്കറിയാം അതിന്റെ തുല്യപദം മനം തിരുമ്പൽ എന്നാണ്.
ദാറ്റ്സ് എ വെരി ഗുഡ് ട്രാൻസ്ലേഷൻ.
അത് വളരെ നല്ല പരിഭാഷയാണ്.
മൈ മൈൻഡ് ഇസ് ഹിയർ, ഐ ഹാവ് ടു ടേൺ ഇറ്റ് റൗണ്ട് 180 ഡിഗ്രീസ്.
അതിന്റെ അർത്ഥം എന്റെ മനസ്സിപ്പോൾ ആ ദിശയിലേക്കാണെങ്കിൽ എന്റെ മനസ്സിനെ ഞാൻ എതിർ ദിശയിലേക്ക് വെക്കണം എന്നാണ്.
If you understand that meaning of repentance, it can change your life.
അനുതാപത്തിനെ ഈ അർത്ഥം മാനസാന്തരം എന്ന് പറയുമ്പോൾ മനം തിരിയൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തെ അത് വ്യത്യാസം.
Then you understand what John the Baptist was preaching.
യോഹന്നാൻ സ്നാപകന്റെ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും.
You millions of people who are facing all your earthly blessings, earthly prosperity and all that, turn around and look, because the kingdom of heaven is near.
ലോകത്തിലെ ഭൗതികമായിരിക്കുന്ന നന്മയിലും ഉയർച്ചയിലും സമ്പത്തിലും മനസ്സ് വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരോട് യോഹന്നാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സ് എതിർ ദിശയിലേക്ക് തിരിച്ച് ദൈവരാജ്യത്തിനായിട്ട് മനസ്സ് തിരിക്കുക, കാരണം ദൈവരാജ്യം
ആഗതമായിരിക്കും.
ആ സ്വർഗരാജ്യത്തെ കുറിച്ച് വിളംബരം ചെയ്ത യോഹന്നാൻ പറയണം അത് വന്നെത്തിയിട്ടില്ല, പെന്തക്കോസ്ത് നാൾ ഇവരെ കാത്തിരിക്കണം, പക്ഷെ അത് വരാൻ പോകുന്നു.
The kingdom of heaven came to earth on the day of Pentecost.
ദൈവരാജ്യം ഭൂമിയിൽ വന്നത് പെന്തക്കോസ്ത്.
You know what the baptism in the Holy Spirit is?
പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ?
Many people think it is speaking in tongues.
അനേകർ ധരിക്കുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നതാണെന്നാണ്.
I thank God for that. I've used it for 32 years.
ഞാൻ കഴിഞ്ഞ 32 വർഷമായി അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ്. ആത്മാവിന്റെ ഈ വരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
It's not only a heavenly language I got a heavenly attitude of mind. That was the biggest thing.
കേവലം സ്വർഗീയമായിരിക്കുന്ന ഒരു ഭാഷ മാത്രമല്ല അതിലൂടെ എനിക്ക് ലഭിച്ചത്, സ്വർഗീയമായിരിക്കുന്ന ഒരു മനോഭാവം കൂടിയാണ് ആത്മസ്നാനത്തിൽ എനിക്ക് ലഭിച്ചത്.
What a pathetic thing if you only got a heavenly language and your mind is still earthly minded.
സ്വർഗീയമായിരിക്കുന്ന ഒരു ഭാഷ മാത്രം നിങ്ങൾ ലഭിക്കുകയും നിങ്ങളുടെ മനസ്സ് തികച്ചും ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിൽ വെക്കുകയാണെങ്കിൽ എത്ര പരിതാപകരമായിരിക്കുന്ന അവസ്ഥ.
That is where the devil has robbed God's people today.
ദൈവത്തിന്റെ ജനത്തെ ഇന്ന് പിശാച് അപഹരിച്ചിരിക്കുന്നത് ഈ വിലപ്പെട്ട സത്യങ്ങളിൽ നിന്നാണ്.
You know what happened to me when I got the baptism in the Holy Spirit?
പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ?
My mind got shifted to heavenly prosperity.
എന്റെ മനസ്സ് ഭൗതിക തലത്തിൽ വെച്ചിരുന്ന എന്റെ മനസ്സ് സ്വർഗീയമായിരിക്കുന്ന സമ്പൽ സമൃദ്ധിയിലേക്ക് തിരിയാനിടയായി.
I wanted to become rich in my spirit, not in my body.
എന്റെ ശരീരത്തിലല്ല, എന്റെ ഭൗതിക കാര്യങ്ങളിലല്ല, മറിച്ച് എന്റെ ആത്മാവിൽ സമ്പന്നനായി തീരുന്ന വിഷയത്തിൽ എന്റെ മനസ്സ് തിരിച്ചു.
I wanted to get the real wealth.
യഥാർത്ഥ സമ്പത്ത് കൈവശമാക്കുവാനുള്ള അടങ്ങാത്ത ആഗ്രഹം എന്റെ ഹൃദയത്തെ ഭരിച്ചു.
And that is purity.
സ്വർഗീയമായിരിക്കുന്ന നിലനിൽക്കുന്ന സമ്പത്ത് എന്താണ്? ഒന്നാമത് നിർമ്മലത.
And love.
സ്നേഹം.
And humility.
താഴ്മ.
The character of Christ.
യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം.
That is heavenly wealth.
അതാണ് സ്വർഗീയമായിരിക്കുന്ന സമ്പത്ത്.
And I'll tell you something else happened.
മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു.
I didn't have any more earthly enemies.
എനിക്ക് ലോകപ്രകാരം ശത്രുക്കൾ ആരും ഇല്ലാതെയായി.
No Philistines, no Canaanites.
ഫിലിസ്തീനിന്റെ ശത്രുക്കളല്ല
കനാന്യരുടെ,
ആരും എന്റെ ശത്രുക്കളായി തുടർന്നില്ല.
നോ ജെബുസൈറ്റ്സ്, നോ ഹിറ്റൈറ്റ്സ്,
ഹിത്യരോ ഹിവ്യരോ അങ്ങനെയുള്ള ഒരു കൂട്ടം ശത്രുക്കളെ കുറിച്ചും എനിക്ക് പറയാനില്ല.
മാർത്തോമൈറ്റ്സ് ഓർ ജേക്കബൈറ്റ്സ് ഓർ എനിബഡി,
മാർത്തോമക്കാരോ യാക്കോബക്കാരോ ആരും പിന്നീട് എന്റെ ശത്രുക്കളല്ല.
ഓർ ഹിന്ദുസ് ഓർ മുസ്ലിംസ്, നോബഡി.
ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ഇവരാരും തന്നെ.
Now my only enemy was the lusts in my flesh and the devil and his demons, that's all.
പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ശേഷം ഞാൻ കണ്ടെത്തിയ ഒരു സത്യം, എന്റെ അവശേഷിക്കുന്ന ശത്രുക്കൾ ആരാന്നറിയാമോ? എന്റെ ജഡത്തിലുള്ളതായിരിക്കുന്ന മോഹങ്ങളും സാത്താനും അവന്റെ സേനയും.
It changed my life when I saw the kingdom of heaven.
സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ദർശനം ആത്മസ്നാനത്തിൽ എനിക്ക് ലഭിച്ചപ്പോൾ കാര്യങ്ങളെ കുറിച്ചുള്ള എന്റെ ദർശനം അമ്പേ മാറി.
And now I was thinking of many spiritual children I should bring to birth, not physical children.
അതിനുശേഷം എന്റെ ഹൃദയത്തിന്റെ ഭാരം ഇതായി തീർന്നു, ആത്മീയ സന്താനങ്ങൾ ഈ ദൈവരാജ്യത്തിൽ പിറന്നു വീഴണം.
Everything changes if you have really experienced the fullness of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത, നിറവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വ്യത്യാസം വരും.
But why is it many people don't experience that?
എന്തുകൊണ്ടാണ് പക്ഷേ പല വിശ്വാസികളും ഈ അനുഭവത്തിലേക്ക് കടന്നു വരാത്തത്?
In the next verse it says.
അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു.
From the days of John the Baptist, Matthew 11:12, the kingdom of heaven suffers violence and violent men take it by force.
മത്തായി 11:12 വാക്യത്തിൽ നാം വായിക്കുന്നു, യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികളാണ് അതിനെ പിടിച്ചടക്കുന്നത്.
What does this mean?
ഈ വചനത്തിന്റെ അർത്ഥം എന്താണ്?
Christians are supposed to be men of peace.
ക്രിസ്തീയ വിശ്വാസികൾ സമാധാനകാംക്ഷികളായിരിക്കണമെന്നല്ലേ നാം വിശ്വസിക്കുന്നത്?
Here Jesus speaks about violent men.
ഇവിടെ കർത്താവ് ബലാത്കാരം ചെയ്യുന്ന അല്ലെങ്കിൽ സമാധാനമില്ലാത്തവരും തോന്നുന്ന മനോഭാവം പറഞ്ഞിരിക്കുന്നു.
In the Old Testament, the men of Israel were violent men to kill other men.
പഴയനിയമകാലത്തെ ഇസ്രായേൽ ജനത്തിലെ വീരന്മാരൊക്കെയും മറ്റുള്ളവരെ കൊല്ലുവാൻ തോൽപ്പിക്കുവാൻ മടിയില്ലാത്ത വളരെ ക്രൂരന്മാരായിരുന്നു.
Today we are different.
എന്നാൽ ഇന്ന് നാം വ്യത്യസ്തരാണ്.
If somebody comes to capture us, we would even heal his ear like Jesus.
പുതിയ നിയമത്തിന്റെ കീഴിൽ യേശുവിന്റെ ആത്മാവുള്ളവർ എന്ത് ചെയ്യും? നമ്മെ അറസ്റ്റ് ചെയ്യാൻ പിടിച്ചു കിട്ടാൻ വരുന്ന ഒരുവന്റെ കാത് ആരെങ്കിലും മുറിച്ചെങ്കിൽ അത് സൗഖ്യമാക്കാൻ നാം മനസ്സുള്ളവരാണ്.
That is our desire.
നമ്മുടെ ഹൃദയത്തിന്റെ ബാധ്യത.
I may not be able to heal it like Jesus, at least I can stitch it back.
യേശു ചെയ്ത പോലെ ഒരു സ്പർശനം കൊണ്ട് അവന്റെ മുറിഞ്ഞ ചെവി സൗഖ്യമാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെന്ന് വരും, പക്ഷെ കുറഞ്ഞ പക്ഷം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് തുന്നിച്ചേർത്ത് മരുന്ന് കൊടുക്കാനൊക്കെ എനിക്ക് കഴിയും.
I am a man of peace.
ഞാൻ സമാധാന പുരുഷനാണ്.
Nobody can fight with me.
എന്നോട് ഭൂമിയിൽ ആർക്കും പോരാടാൻ കഴിയത്തില്ല.
Impossible today for anyone to have a fight with me.
ഇന്ന് എന്റെ അനുഭവം ഞാൻ പറയാം, ലോകത്തിലെ ഒരു വ്യക്തിക്കും എന്നോട് പോരാടാൻ വഴക്കടിക്കാൻ കഴിയത്തില്ല.
Not my neighbor, no autorickshaw driver, no porter in the railway station, nobody.
എന്റെ അയൽക്കാരിൽ ആർക്കും കഴിയത്തില്ല, റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടർമാർക്ക് കഴിയത്തില്ല, ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് കഴിയത്തില്ല, ആർക്കും എന്നോട് പോരാടാൻ കഴിയും.
ബിക്കോസ് ജീസസ് ഹാസ് മെയ്ഡ് മീ എ മാൻ ഓഫ് പീസ്.
കാരണം കർത്താവായ യേശു എന്നെ ഒരു സമാധാന പുരുഷനാക്കി.
നോ ബിലീവർ, നോബഡി, നോട്ട് ഈവൻ സംബഡി ഹു സ്റ്റീൽസ് മൈ ഫാമിലി പ്രോപ്പർട്ടി.
ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് അത് കഴിയത്തില്ല, എന്റെ കുടുംബ സ്വത്ത് അപഹരിക്കുന്ന ഒരാളിനും എന്നെ വഴക്കടിക്കുന്നവനാക്കുവാൻ കഴിയില്ല.
ഇൻവേർഡ്ലി ഐ ആം എ മാൻ ഓഫ് വയലൻസ് അഗൈൻസ്റ്റ് സിൻ.
എന്നാൽ ഇതേ സമയത്ത് തന്നെ ഞാൻ പറയട്ടെ, ആന്തരികമായി പാപത്തിനെതിരെ ഞാൻ ബലാത്കാരത്തിന്റെ ആത്മാവുള്ള ഒരു വ്യക്തിയാണ്.
I am a man of violence against the devil and his demon.
പിശാചിനും അവന്റെ ചെകുത്താന്മാർക്കും എതിരെ ഞാൻ ബലാത്കാരത്തിന്റെ ആത്മാവുള്ള ഒരു ക്രിസ്തു ശിഷ്യനാണ്.
And over a period of time I have come to this conclusion.
ഒരു കാലം കൊണ്ട് ഈ ഒരു നിഗമനത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു.
That the devil can be as afraid of me as he was afraid of Jesus.
കർത്താവായ യേശുവിനെ കുറിച്ച് പിശാചിന് എന്തുമാത്രം ഭയമുണ്ടായിരുന്നു, ആ നിലയിൽ എന്നെയും പിശാച് പേടിക്കുവാൻ
കഴിയും.
കർത്താവ് ഇത്ര അത്ഭുതകരമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ വീണ്ടും ജനിച്ച സമയത്ത് പിശാചിനെ എനിക്ക് ഭയമായിരുന്നു.
Today the devil is afraid of me.
എന്നാൽ ഇന്ന് മറിച്ച് പിശാചിന് എന്നെ പേടിയാണ്.
Is the devil afraid of you?
ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദര സഹോദരി, പിശാചിന് നിന്നെ ഭയമാണോ?
Are you afraid of the devil?
അതോ മറിച്ചാണോ?
In Israel, people are afraid of the devil.
ഇസ്രായേൽ രാഷ്ട്രത്തിലെ യഹൂദന്മാർക്ക് പിശാചിനെ ഭയമായിരുന്നു.
Because their kingdom was an earthly kingdom.
കാരണം അവരുടെ രാജ്യം ഭൗതികമായ രാജ്യമായിരുന്നു.
You see, the second heaven, where the devil has got his headquarters, is above the earth.
പിശാച് അവന്റെ ആസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്ന മുകളിലുള്ള സ്വർഗം, രണ്ടാം സ്വർഗം എന്ന് പറയുന്നത് ഭൂമിക്ക് മുകളിലാണ്.
And if you live an earthly life, he has power over you.
നിങ്ങൾ ഭൗതിക കാര്യങ്ങൾ മനസ്സുവച്ച് ഭൗമികരായി ജീവിച്ചാൽ ഈ മുകളിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നിങ്ങളുടെ മേൽ അധികാരം
സ്വാതന്ത്ര്യം.
എന്നാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുവദിക്കുമോ നിങ്ങളെ മൂന്നാം സ്വർഗത്തിലേക്ക് പിടിച്ചുയർത്തുവാൻ, അപ്പോൾ നിങ്ങൾക്ക് പിശാചിനെയും അവന്റെ സേനയും ഭയപ്പെടേണ്ട ആവശ്യം.
The position Ephesians 1 and 2 says that God wants to put us is in the heavenly places in Christ.
എഫേസ്യരുടെ 1-2 അധ്യായങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ദൈവം വീണ്ടും ജനിച്ച ഓരോ ദൈവപുത്രനെയും ഇരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഇടം മൂന്നാം സ്വർഗമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടുകൂടി സ്വർഗതലങ്ങളിൽ അവൻ നമ്മെ ഇരുത്തുവാൻ ആഗ്രഹിക്കും.
Most Christians don't live there.
മിക്ക ക്രിസ്ത്യാനികളും കർത്താവ് എത്ര പിടിച്ചിരുത്തിയാലും അവിടെ ഇരിക്കുകയില്ല.
They are more interested in making some money here on the earth and fighting with their relatives. They want to live here.
ഭൂമിയിലുള്ളതായിരിക്കുന്ന ഈ ദിവസങ്ങൾ കൊണ്ട് കുറച്ച് പണമുണ്ടാക്കാൻ, സമ്പത്തുണ്ടാക്കുവാൻ, ബന്ധുക്കളോട് വഴക്കടിക്കാൻ, ഇതിനൊക്കെയാണ് പല
ദൈവമക്കളും.
അവരുടെ മനസ്സ് ലോകത്തിലുള്ള കാര്യങ്ങൾ
വെച്ചിരിക്കുകയാണ്.
വിശ്വാസികളാണെന്ന് അവർ അവരെ തന്നെ വിശേഷിപ്പിക്കുന്നെങ്കിലും പിശാചവരുടെ തലയിൽ കയറി ഇരുപ്പുറപ്പിച്ചിരിക്കുന്നെങ്കിൽ എന്തത്ഭുതം. ഒരു കാരണം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം.
ഇൻ ലൂക്ക് ചാപ്റ്റർ 5,
ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ
ജീസസ് സ്പോക്ക് അബൌട്ട് ന്യൂ വൈൻ, വേഴ്സ് 37, ടു ബി പുട്ട് ഇൻ ടു ന്യൂ വൈൻ സ്കിൻസ്.
37-ാം വാക്യത്തിൽ യേശു പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ പകർന്നു വെക്കേണ്ടത് എന്ന് പറയുന്നു.
വേഴ്സ് 38,
38-ാം വാക്യം.
ബട്ട് വി റീഡ് സം പീപ്പിൾ ഹു സേ, I think the old wine is good enough for me. Verse 39.
തുടർന്ന് കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക, 39-ാം വാക്യം. ഇങ്ങനെയാണെങ്കിലും പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയില പകർന്നു വെക്കേണ്ടത്. പക്ഷേ ചിലർ പറയും, പഴയ വീഞ്ഞ് കുടിച്ചേച്ച് പഴയതാ ഏറെ നല്ലത്.
You know, it's like this.
ആ വാക്ക് കേൾക്കുമ്പം ഇതുപോലെ തോന്നും.
Old wine is the kingdom of earth.
ആ പഴയ വീഞ്ഞെന്ന് പറയുന്നത് ലോകത്തിലെ ഒരു രാജ്യമാണ്.
The new wine is the kingdom of heaven.
പുതിയ വീഞ്ഞെന്ന് പറയുന്നത് സ്വർഗരാജ്യത്തെ
കാണിക്കുന്നു.
ഈ വിശ്വാസികളുടെ അടുക്കൽ, വീണ്ടും ജനിച്ച വിശ്വാസികളുടെ അടുക്കൽ നിങ്ങൾ ചെന്നിട്ട്,
Do you want more humility or a better house?
നിങ്ങൾക്ക് കുറച്ചുകൂടെ താഴ്മയാണോ ഇപ്പൊ താല്പര്യം, അതോ കുറച്ചുകൂടെ നല്ലൊരു വീടാണോ?
Old is better. Give me a better house.
അവര് പറയും, പഴയതാ കുറച്ചുകൂടെ നല്ലത്, എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു വീട് തന്നാ മതി.
Here is a preacher preaching how you can be holy, and here is another preacher preaching how you can become wealthy. Whom do you want to go and listen to?
ഇവിടെ ഒരു പ്രസംഗം ഇതാ, കുറച്ചുകൂടെ വിശുദ്ധിയിലേക്ക് നിർമ്മലതയിലേക്ക് വരുവാൻ എങ്ങനെ കഴിയുമെന്ന് പ്രസംഗിക്കുന്നു. മറ്റൊരാള് കുറച്ചുകൂടെ നല്ലൊരു വീട് നിനക്ക് എങ്ങനെ കിട്ടാമെന്നുള്ളതിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ആരെ കേൾക്കാനാണ്? ഒന്ന് പുതിയ വീഞ്ഞ്, മറ്റേത് പഴയ വീഞ്ഞാണ്.
It's not wrong to have a good house. Israelites, God promised all that to them.
ഒരു നല്ല വീട് ഉണ്ടായിരിക്കുക എന്നുള്ളത് പാപമാണോ? ഒരിക്കലുമല്ല. ഇസ്രായേൽ ജനത്തിന് ദൈവം ഇതൊക്കെ വാഗ്ദത്തം ചെയ്തിരുന്നു.
All I'm saying is the old wine, that's all.
ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഇതെല്ലാം പഴയ വീഞ്ഞിന്റെ ഭാഗമാണെന്നേ പറയുന്നുള്ളൂ.
And what do most believers say?
മിക്ക വിശ്വാസികളും എന്താ പറയുന്നത്?
Old is good enough for me.
എന്നെ സമയത്തോളം പഴയത് മതി, പഴയതാണ് നല്ലത്.
When I go to heaven, just take me to heaven, but here on earth the old wine is good enough.
എന്നെ മരണത്തിന്റെ സമയത്ത് അല്ലെ കർത്താവ് വരുമ്പോൾ സ്വർഗത്തിൽ അവിടെ അങ്ങ് എത്തിച്ചാ മതി. മിനിമം പരിപാടി ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ഇതൊക്കെ എനിക്ക് വേണം.
I have no interest in living a heavenly life now.
എന്നാൽ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ സമയത്ത് ഒരു സ്വർഗീയമായ ജീവിതം നയിക്കാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല.
I want an earthly life now. Heavenly life after I die, I'll be very happy to live a heavenly life.
ഞാൻ ഭൂമിയിൽ ശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യനല്ലേ, എന്റെ ഈ ആയുഷ്കാലം മുഴുവൻ എനിക്ക് ഒരു ലൗകികമായ ജീവിതം മതി. അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ സ്വർഗീയമായിട്ടൊക്കെ ജീവിച്ചു.
Do you think such people are filled with the Holy Spirit even if they speak in tongues?
അന്യഭാഷയിൽ സംസാരിക്കുന്നവരാണെങ്കിലും ഇങ്ങനെ പറയുന്ന വിശ്വാസികൾ ശരിക്ക് പരിശുദ്ധാത്മ നിറവുള്ളവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
Is the old wine the fullness of the Holy Spirit?
പഴയ വീഞ്ഞ് ആണോ ശരിക്ക് പരിശുദ്ധാത്മ നിറവ്?
No, the old wine is the law.
പഴയ വീഞ്ഞ് എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്.
Under the law, God promised them.
ന്യായപ്രമാണത്തിന്റെ കീഴിൽ ദൈവം ഈ വക ഭൗമികമായ നന്മകളെല്ലാം വാഗ്ദാനം ചെയ്തിരുന്നു.
Read in Deuteronomy 28.
ആവർത്തന പുസ്തകം 28-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം.
Every earthly blessing.
ലോകത്തിലുള്ളതായിരിക്കുന്ന എല്ലാ ഭൗമിക നന്മകളും.
That is the old wine.
അത് മുഴുവനും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് പറയാം അത് പഴയ വീഞ്ഞാണ്.
I told you in the beginning.
ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ.
God doesn't force anybody to have anything.
ദൈവം നാം ആരെയും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധിച്ച് ഏൽപ്പിക്കുകയില്ല.
Some believers says I want to speak in tongues but I want to have the old wine only the rest of my life.
ചില വിശ്വാസികൾ പറയാനിരിക്കട്ടെ, എനിക്ക് അന്യഭാഷയിൽ സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്, കാരണം സഭ വേറെ പലരും സംസാരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പഴയ വീഞ്ഞ് മതി.
God says okay keep it.
ദൈവം പറയും വളരെ നല്ല കാര്യം, നീ പഴയ കാര്യങ്ങൾ പഴയ വീഞ്ഞുമായിട്ട് ജീവിച്ചു, അന്യഭാഷയിലും വേണേ സംസാരിക്കും.
But one in a thousand believers will say I want the new wine.
എന്നാൽ ആയിരത്തിൽ ഒരു വിശ്വാസി ആയിരിക്കാൻ പറയുന്നത് ഞാൻ ഇതുകൊണ്ട് തൃപ്തനല്ല, എനിക്ക് പുതിയ വീഞ്ഞ് തന്നെ വേണം.
I want to walk as Jesus walked on.
യേശു ഭൂമിയിൽ നടന്നതുപോലെ തന്നെ എനിക്കും നടക്കണം.
I want the power of the Holy Spirit to overcome Satan and sin.
സാത്താനെയും പാപത്തെയും ജയിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് ആവശ്യമാണ്.
One in a thousand.
ആയിരത്തിൽ ഒരാളായിരിക്കാം ഇങ്ങനെ ആഗ്രഹിക്കുന്നത്.
In a church of 1,000 believers you may find one believer who's interested in that.
ആയിരം പേര് ഉള്ളതായിരിക്കുന്ന ഒരു സഭയിൽ ഒരു പക്ഷേ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഈ മനോഭാവമായി കാണുന്നത്.
I'm not exaggerating. I have traveled enough to be able to know that.
ഞാൻ ഒട്ടും അതിശയോക്തിയല്ല പറയുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ എന്തൊക്കെ വണ്ണം ധാരാളം ഞാൻ വിവിധ ക്രിസ്തീയ സമൂഹങ്ങളിലും ലോകമെമ്പാടും ഞാൻ സഞ്ചരിച്ചു.
99% of believers live defeated lives by sin.
99% വിശ്വാസികളും പാപം കൊണ്ട് പരാജയപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്.
If you open their mind you'll find it is always thinking about something earthly.
ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ അവരുടെ മനസ്സ് തുറന്നു നോക്കിയാൽ ലോകത്തിന്റെ കാര്യങ്ങൾ പാപകരമായ കാര്യങ്ങൾ ഈ ചിന്തകൾ കൊണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്.
They come on Sunday morning and spend 3-4 hours talking about heavenly things.
ഞായറാഴ്ച രാവിലെ വന്നിട്ട് ഒരു 3-4 മണിക്കൂർ സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ പറയാറുണ്ട്.
Some of them on Wednesday evening also they spend 2 hours talking about heavenly things.
മറ്റു ചിലർ ബുധനാഴ്ച വൈകുന്നേരവും സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടി കുറെ കാര്യങ്ങൾ പറയാറുണ്ട്.
The rest of the time their mind is only set on earthly things.
എന്നാൽ ആഴ്ചയുടെ ശേഷിച്ചിട്ടുള്ള മണിക്കൂറുകൾ സമയങ്ങളെല്ലാം തികച്ചും ലോകത്തിന്റെ കാര്യങ്ങളിൽ മാത്രം മനസ്സ് വെച്ചിരിക്കുന്നു.
Because they say the old wine is better.
കാരണം അവർ വാക്കും ഭാഷണവും കൂടാതെ പറയുന്നത് എന്താണ്, പഴയത് ഏറെ നല്ലത്.
What Moses promised is better than what Jesus promised.
യേശു വാഗ്ദത്തം ചെയ്തതിനേക്കാൾ മോശ വാക്കു പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും നല്ലത്.
Moses promises me houses and lands.
മോശ എനിക്ക് വാഗ്ദത്തം ചെയ്യുന്നത് ഭൂമിയിൽ നല്ല വീടുകളും സ്ഥലങ്ങളും.
Jesus only promises that I'll be holy or humble or something like that.
യേശു എന്ന വാഗ്ദാനം വന്നിരിക്കുന്നു, ഞാൻ കുറച്ചുകൂടി താഴ്മയുള്ളവനായിരിക്കും, ഞാൻ വിശുദ്ധനായിരിക്കും, അതൊക്കെയല്ലേ ഉള്ളൂ.
Moses says I'll my earthly enemies who harass me will be defeated and Jesus tells me to love them.
മോശ പറയുന്നത് കേൾക്കുക, ലോകത്തിൽ എന്നെ ശ്വാസം മുട്ടിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന ശത്രുക്കളെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാമെന്ന് വാഗ്ദത്തം ലഭിച്ചിരിക്കുന്നു. ഇവിടെ യേശു ഇതാ പറയുന്നു, എന്റെ ശത്രുക്കൾ എന്നെ ശ്വാസം മുട്ടിക്കുന്നവരെ ഞാൻ സ്നേഹിക്കണമെന്ന്.
Isn't the old better?
ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് എന്നാ തോന്നുന്നു, പഴയ തന്നെ അല്ലേ നല്ലത്?
Old is good enough.
പഴയത് നല്ലത്. ഈ മനോഭാവം ഉറക്കുകയാണ്.
That is exactly why most believers remain with the old wine. They don't want the new wine.
അതുകൊണ്ട് തന്നെയാണ് മിക്ക വിശ്വാസികളും പഴയ വീഞ്ഞ് കുടിച്ചിട്ട് മത്തരായി ആ സ്ഥിതിയിൽ തുടരുന്നത്. അവർക്ക് പുതിയ വീഞ്ഞ് ആവശ്യമില്ല.
But if you want it, God will give it to you.
നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ ദൈവം അത് നിങ്ങൾക്ക് നൽകുവാൻ